Good morning, my dear friends, once again.
Ellavarkum suprabhadam.
It's been really troubling times, isn't it?
Idu valare buddhimuttulla prayasamulla samayangal aayirunnu alle.
We never had a time like this before. I can't even imagine having a time like this.
Nammalku idinu munbe enikku orkkan kazhiyunnilla ingane ulla oru samayam nammalku undayirunnu ennu.
We had great calamities in the past, even during our times.
നേരത്തെ നമ്മളുടെ സമയത്ത് തന്നെ പ്രകൃതി ദുരന്തമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു.
But just came and went.
പക്ഷേ അതെല്ലാം വന്ന് പോയി, കടന്നുപോയി.
We just heard about it and then we just moved on.
നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടു. നമ്മൾ മുന്നോട്ട് പിന്നെയും നീങ്ങി.
Somewhere far away, many people lost their lives.
ദൂരെങ്ങോ ചില ആൾക്കാർ ഒത്തിരി പേര് അവരവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി. പക്ഷെങ്കിൽ അതും കൊണ്ടൊന്നും ലോകം നിന്നുപോയില്ല, ലോകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു.
പക്ഷെങ്കിൽ
ഇപ്പോഴുള്ള ഈ സമയം നമ്മൾ നോക്കുമ്പോൾ ലോകം മുഴുവനും സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ്.
We are finally facing an enemy that we realize we cannot win.
നമ്മൾക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു ശത്രുവിനെ നമ്മൾ നേരിടുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
I remember someone asking the president of America.
ഞാൻ ഓർക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റിനോട് ഒരാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു.
Will we be back to normal during Easter?
അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത്, ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകുമോ?
This happened a few weeks ago.
ഇത് കുറച്ച് ആഴ്ചകൾ മുമ്പേ നടന്ന ഒരു സംഭവമാണ്.
And it's almost like hey, we want to get back to normal.
അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു വന്നത്, നമ്മൾക്ക് തിരിച്ച് നമ്മളുടെ ആ ദിനചര്യയിലോട്ട് നമ്മൾക്ക് കേറേണ്ടതായിട്ടുണ്ട്.
And I think the president someone told answered like this.
എനിക്ക് തോന്നുന്നു അതിന് ഉത്തരമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്.
Well, it is the virus that decides, not you, not us.
അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, നമ്മളല്ല തീരുമാനിക്കുന്നത് എപ്പോഴെല്ലാം ക്രമത്തിൽ വരും, വൈറസ് ആയതൊക്കെ തീരുമാനിക്കുന്നത്.
Can you see some, we are finally coming to our senses about things we just cannot control.
അപ്പോൾ നമ്മൾ അതിൽ കൂടി കാണുന്നത് നമ്മളുടെ ആ അധീനതയിലല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ള അതിന്റെ ആ വാസ്തവം മനസ്സിലാക്കി തുടങ്ങി.
And the worst thing is, you see, it just keeps on coming wave after wave.
അതിൻ്റെ ഏറ്റവും പ്രയാസമുള്ള കാര്യം ഇതാണ്, ഇതൊരു ഓളം അടിക്കുന്നത് പോലെ പിന്നെയും 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 മടങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്.
There seems to be no end to this thing that is happening.
ഇപ്പോൾ നടക്കുന്ന ഈ സംഭവത്തിന് ഒരു അവസാനമുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു
കാര്യമാണ്. We just don't know when it is going to stop.
ഇത് എപ്പോൾ അവസാനിക്കും എന്ന് ആർക്കും അറിയില്ല.
That reminds me of a very interesting incident which I had mentioned even last time.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു, ബൈബിളിലുള്ള ഒരു സംഭവം.
When God told David that you can choose between 3 judgments.
ദാവീദിനോട് ദൈവം പറഞ്ഞു, 3 ന്യായവിധി ഞാൻ നിന്റെ മുന്നിൽ നീട്ടി തരും, ഇതിനകത്തുന്ന ഒരു കാര്യം നീ തിരഞ്ഞെടുക്കും.
And David chose the third one.
ദാവീദ് മൂന്നാമത്തേതാണ് തിരഞ്ഞെടുത്തത്.
God told him that the third one was 3 days I will be sending destruction among your people.
ദൈവം ദാവീദിനോട് പറഞ്ഞു, ആ മൂന്നാമത്തെ കാര്യം, 3 ദിവസം നിന്റെ ആ ജനത്തിന്റെ മധ്യേ ഞാൻ നാശം അയക്കുമെന്ന്.
It's very interesting.
അത് നമ്മൾ നോക്കുമ്പോൾ
ദാവീദ് knew it was going to happen.
ദാവീദിന് അറിയാമായിരുന്നു ഇത് നടക്കാൻ പോകുകയാണ്. പക്ഷെങ്കിൽ ഇത് നടക്കാം, ദൈവമാ പറഞ്ഞത്, ഇത് നടക്കുക തന്നെ ചെയ്യുമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. എങ്കിലും ദാവീദ് ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിച്ചു.
And the Bible says like this very interestingly.
വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു.
On the third day.
അതിനകത്ത് ഇങ്ങനെയാ പറഞ്ഞത്, 3 ദിവസം.
God relented.
ദൈവം അതിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിച്ച് അത് നിർത്തിവെച്ചു.
It's almost like you see God having mercy, but you see the judgment still had to come.
അവിടെ നമ്മൾ കാണുന്നത് ദൈവം കരുണ കാണിക്കുന്ന ദൈവമാ, പക്ഷെങ്കിൽ ന്യായവിധി വന്നേ മതിയാവും.
സോ ഇറ്റ്സ് സംവേർ ആൻഡ് ദാറ്റ് വേർസ് ആൾസോ സേസ് ലൈക് ദിസ് വെൻ ഡേവിഡ് ഗോഡ് relented because of the prayer of David.
അവിടെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ദാവീദിന്റെ പ്രാർത്ഥന കാരണം ദൈവം അതിന് അനുതപിച്ചു
എന്ന്. And asked him to offer a sacrifice.
അതുകഴിഞ്ഞ് ദാവീദിനോട് ദൈവം ആവശ്യപ്പെട്ടു ഒരു യാഗം കഴിക്കാനായിട്ട്.
So you see, we are all praying very hard today, and we should be praying hard for mercy. ഇന്ന്
നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമേ കരുണ കാണിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുമുണ്ട്.
And yet I can sense that God has decided something.
പക്ഷേങ്കിൽ
and it is a foretaste of what is to come.
പക്ഷെങ്കിൽ ഞാൻ കാണുന്നത് ദൈവം ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ഒരു മുന്നേ
കാണിക്കുന്നതാണ്.
ദൈവത്തിന്റെ വാസ്തവ ഉള്ള കാര്യങ്ങൾ, ദൈവത്തെ കുറിച്ചുള്ള വാസ്തവമായ കാര്യങ്ങൾ മനുഷ്യർ മാനവജാതി
ഈ
വൈറസിനെ ശാസിക്കുകയും പിശാചിനെ ശാസിക്കുകയും ഒക്കെ നമ്മൾ പല രീതിയിൽ പലതും ശ്രമിക്കുന്നു. പക്ഷെങ്കിൽ അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ള ഒരു
തോന്നല്. അവസാനം
നമ്മൾ വന്നെത്തിയ സ്ഥലം ഇതാണ്, ദൈവമേ അങ്ങയുടെ ജനത്തോട് അങ്ങ് കരുണ കാണിക്കണമേ
എന്നുള്ള.
ഞാൻ ചിന്തിക്കുന്നു ഇതാണ് നമ്മൾ ഇപ്പം നമ്മളുടെ ആ മനോഭാവവും നമ്മളിൽ നിന്ന് വരേണ്ട പ്രതികരണവും.
One more thing I just want to mention.
ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
This is the time when we as God's people need to show that we have something the world does not have.
ഇതാണ് ആ നല്ല കാലം ലോകത്തെ വിളിച്ച് കാണിക്കാനായിട്ട്. ദൈവത്തിന്റെ ജനത്തിന് ചില പ്രത്യേകതയുണ്ട്, അത് ലോകത്തിൽ ഇല്ലാത്തതാണ്.
They are living in despair and complete confusion.
ലോകം ഇപ്പം തികച്ചും നിരാശയും ആശയക്കുഴപ്പത്തിന്റെ ഒരു അവസ്ഥയിലാണ്.
And this is where we need to show that we are different. There is something inside us that should shine through.
ഇത് ഇങ്ങനെ ഇപ്പോഴാണ് നമ്മളിൽ തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്, നമ്മളുടെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട്, അത് വെളിയിലോട്ട് വിളങ്ങി
വരേണ്ടതായിട്ടുണ്ട്.
ആ വ്യത്യാസം നമ്മളും ദൈവത്തിന്റെ ജനവും ലോകവും തമ്മിലുള്ള ആ വ്യത്യാസം അത് വ്യക്തമാകേണ്ട ഒരു സ്ഥലം സമയമാണ്.
The plague of the where God sent darkness on Egypt during the time of Moses.
മോശയുടെ സമയത്ത് മിസ്രയീമിന്റെ മേളിൽ ദൈവം അന്ധകാരം അയച്ച ഒരു കാര്യം.
There was deep darkness in the land of Egypt.
ആ മിസ്രയീം മുഴുവനും ഘോര അന്ധകാരമായിരുന്നു.
Darkness that could actually be felt, the Bible says.
വചനം ഇങ്ങനെ പറയുന്നു, ആ അന്ധകാരം ഇത്രമാത്രമുണ്ട് അത് തൊട്ട് നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്ധകാരം.
But there was a light in the dwellings of the people of God.
പക്ഷെങ്കിൽ അന്നേരം തന്നെ ഇതും പറയുന്നുണ്ട്, ഈ ഘോര അന്ധകാരം മിസ്രയീമിന്റെ നടുവിൽ ഉണ്ടായിരുന്ന നേരത്തും ഇസ്രായേൽ ജനത്തിന്റെ ഭവനങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു.
Can you see, we have become so worldly that when the world is confused, we are equally confused.
നാലിച്ച് നോക്കിക്കേ, നമ്മൾ ഇത്രമാത്രം ലോകത്തോട് അങ്ങ് ഏകീഭവിച്ച കാരണം ലോകം ആശയക്കുഴപ്പത്തിലാവുമ്പോഴത്തേക്ക് ദൈവജനവും അങ്ങ്
ആശയക്കുഴപ്പത്തിലായി entertainment.
ലോകം പാപത്തിന്റെയും ആ ആഘോഷത്തിന്റെയും അതിന്റെ മധ്യയായിരുന്നു.
And so they suddenly have lost it and they don't know what to do.
പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ.
And we also because we were so worldly, we also you see thought we lost everything.
നമ്മളിലും ആ ലോകം ഇത്രമാത്രം ഉണ്ടായിരുന്ന കാരണത്താൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടു.
We were pursuing what the world was pursuing.
ലോകം എന്തിനെയാണ് പിന്തുടർന്നുകൊണ്ടിരുന്ന അതിനെ തന്നെ ദൈവജനവും പിന്തുടരുമായിരുന്നു.
And so when they lost it, we also are acting as if we lost it.
അവരെ സംബന്ധിച്ചെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ നമ്മളുടെ വിചാരവും നമ്മളുടെയും എല്ലാം നഷ്ടപ്പെട്ടു.
Because we are not seeing beyond what the world sees.
And കാരണം ഇതാണ്, ലോകം കാണുന്നതിന്റെ അതിന് അപ്പുറമായിട്ട് നമ്മൾ കാണുന്നില്ല
എന്നാണ്. Oh, if only we could realize the blessed hope that we have that goes beyond the veil.
Oh, ആ തിരശ്ശീലയ്ക്ക് അപ്പുറം കയറി ചെല്ലുന്ന അനുഗ്രഹിക്കപ്പെട്ട അപ്രത്യാശ നമ്മൾക്കുണ്ടെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞാൽ.
The glorious inheritance that has been reserved in heaven for us.
സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശം നമ്മളൊന്ന് അറിഞ്ഞാൽ.
Oh, may the Lord cause us to see what we have.
ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ദൈവം വെച്ചിരിക്കുന്നത് ഒന്ന് കാണാൻ നമ്മളുടെ കണ്ണ് ദൈവം തുറന്നു തരട്ടെ.
And show the world that we are right now that we have something that they don't have.
ഈ സമയത്ത് തന്നെ നമ്മൾ ലോകത്തിന് കാണിക്കണം നമ്മൾക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അത് ലോകക്കാർക്ക് ഇല്ല എന്ന്.
Today is Easter Sunday, my friends.
Sorthukale, innu Easter nyarachiyana.
The day where we hear about the resurrection of Jesus Christ that happened years ago.
Varshangal munbe nadanna oru sambhavam Yeshuvinte ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുന്ന
ഇതു
ഈ ഒരു സംഭവം ആണ് എല്ലാത്തിനും ഒരു വ്യത്യാസം.
Mary asked, Mary, remember the Bible shows us Mary asking the angels, where did you take my savior?
മറിയ സ്വർഗദൂതന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, എന്റെ നാഥനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി?
Why are you searching for the living among the dead is the answer.
ഉത്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ജീവനുള്ളവനെ മരിച്ചവരുടെ നടുവിൽ എന്തിന് നീ
അന്വേഷിക്കുന്നു?
അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
എന്റെ
സന്ദേശത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്,
the power of an indestructible life.
അനശ്വരമായ ജീവന്റെ ശക്തി.
And we are going to see the thing that is vitally important for us to know.
നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്.
Because we know it is Jesus who gives us life.
എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം യേശുവാണ് നമ്മൾക്ക് ജീവൻ തരുന്നത്.
Especially today we hear of life being available for us, resurrection life.
പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാ സന്ദേശത്തിലും ഇങ്ങനെയാണ്, നമ്മൾക്ക് ആ പുനരുദ്ധാന ശക്തി ഉണ്ട്, ലഭ്യമാണ്.
What we do not realize is this, maybe.
പക്ഷേങ്കില് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം ഇതാണ്.
This life has been available to us because of the one who has mediated for us.
ഈ ജീവൻ നമ്മൾക്കിപ്പം ലഭ്യമാകാനുള്ളതിന്റെ കാരണം നമ്മൾക്ക് വേണ്ടി ഒരുവൻ മധ്യസ്ഥത ചെയ്യുന്നു.
There was a mediator between heaven and earth.
സ്വർഗ്ഗവും ഭൂമിയുടെ നടുവിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു.
So we're going to see today at this great work of Jesus, the role of Jesus as mediator between heaven and earth.
ഈ സ്വർഗ്ഗവും ലോകവും ഭൂമിയും തമ്മിലെ നടുവിൽ മനുഷ്യ മാനവജാതിക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായ യേശുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാം.
We are going to see how this life was made available for us.
ഈ ജീവൻ നമ്മൾക്ക് വേണ്ടി എങ്ങനെയാണ് കർത്താവ് ലഭ്യമാക്കി തന്നത് എന്ന് നമ്മൾ നോക്കാം
പോകുന്നു. And also how this life continues to become a part of us.
അതുമാത്രമല്ല, ഈ ജീവൻ എങ്ങനെയാണ് നമ്മളുടെ ജീവൻ ജീവിതത്തിൽ തുടർമാനമായിട്ടും ലഭ്യമാകും.
Because we know that we have life.
എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമുക്ക് ജീവൻ ഉണ്ട്.
But the important thing is for us to see how this has come to us and how it keeps on coming to us.
പക്ഷേങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കണം, ഈ ജീവൻ എങ്ങനെയാണ് നമ്മൾക്ക് ലഭ്യമായത്, അതുമാത്രമല്ല ഇത് പിന്നെയും പിന്നെയും തുടർമാനമായിട്ടും തുടർച്ചയായിട്ടും നമ്മളിലോട്ട് വരുന്നതിന്റെ കാരണം അതെങ്ങനെയാണ് എന്നും.
If we don't see the importance of Christ as our mediator, we are not going to go much.
ക്രിസ്തുവിനെ നമ്മുടെ മധ്യസ്ഥനായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ, കാണുന്നില്ല എങ്കിൽ നമ്മൾക്ക് അധികം മുന്നോട്ട് നീങ്ങാൻ സാധിക്കത്തില്ല.
Somehow we just take it for granted that we have life.
എങ്ങനെയോ നമ്മൾ ആണെങ്കിൽ അങ്ങ് ഓ ജീവൻ നമ്മളിൽ ഉണ്ടെന്നുള്ളത് അങ്ങ് നമ്മൾ അങ്ങ് ചിന്തിച്ചെടുക്കുന്നു.
So let's focus on the amazing work that Jesus is doing on our behalf. Has done on our behalf.
അതുകൊണ്ട് യേശു നമ്മൾക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയെ നമ്മൾക്ക് നോക്കാം.
You see, when we think of a mediator, what comes to our mind?
ഒരു മധ്യസ്ഥനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിനകത്ത് വരുന്നത്?
I don't know how many of you have thought about the word mediator.
മധ്യസ്ഥൻ എന്നുള്ള ആ വാക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
Maybe you must have heard of mediating between warring parties. Two kings who are fighting and someone mediates.
ഒരു പക്ഷേ രണ്ട് രാജാക്കന്മാര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ വേറെ ഒരു വ്യക്തി വന്ന് ഇതിന്റെ മധ്യേ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി നിൽക്കുന്നതായിട്ട് നമ്മൾ കേട്ട് കാണും.
Someone who brings peace between two people who are fighting.
ആ രണ്ട് തമ്മിൽ അടിക്കുന്ന വ്യക്തിയുടെ നടുവിൽ ആ സമാധാനം കൊണ്ടുവരുന്ന ഒരു വ്യക്തി.
And because he is a skillful person who knows both sides.
ആ വ്യക്തി ആ സമാധാനം കൊണ്ടുവരുന്ന വ്യക്തി നൈപുണ്യമുള്ള വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിക്ക് രണ്ടുപേരെയും നന്നായിട്ട് അറിയാം.
He uses all his skills and tries to bring a compromise.
ആ അദ്ദേഹം ആ വ്യക്തി അദ്ദേഹത്തിന്റെ ജ്ഞാനമെല്ലാം ഉപയോഗിച്ച് രണ്ട് പാർട്ടിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് രമ്യത കൊണ്ടുവരാനായിട്ട് പ്രവർത്തിക്കുന്നു.
So you see, it's almost like he is a smart guy. He is using his mind. Trying to bring reconciliation.
നമ്മൾക്ക് മനസ്സിലാവും അത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ വ്യക്തി അധികം ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്, രണ്ട് കൂട്ടരെയും തമ്മിൽ രമ്യതയിലോട്ട് കൊണ്ടുവരാൻ ആഞ്ഞ് പ്രവർത്തിക്കുന്നു.
So that's how we think of a mediator, some very charismatic guy.
ആ മധ്യസ്ഥനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളുടെ മനസ്സിനകത്ത്
വരുന്നത്.
പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്.
Because you see, here between God and man, there was no way a reconciliation could happen.
ദൈവവും മാനവജാതിയും മനുഷ്യരും തമ്മിൽ ഒരു രമ്യതയും കൊണ്ടുവരാൻ സാധ്യമല്ലായിരുന്നു.
No kind of talk could bring a change.
ഒരു രീതിയിലുള്ള പറഞ്ഞു മനസ്സിലാക്കൽ ഒത്തുതീർപ്പ് സാധ്യമേ അല്ലായിരുന്നു.
God is too holy to compromise.
ആ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ദൈവം തികച്ചും പരിശുദ്ധനാണ്.
And we need to see that man does not ever turn to God and can never become righteous on his own.
നമുക്കറിയാം മനുഷ്യന് തന്നെത്താൻ ദൈവത്തിലോട്ട് തിരിഞ്ഞ് ഒരു നീതിമാനായിട്ട് ആകാൻ സാധിക്കത്തില്ല.
So can you see, it's not the smartness of the mediator that can bring the change here.
അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ മധ്യസ്ഥന്റെ ആ ജ്ഞാനത്തിൽ തികവായതും കൊണ്ടല്ല ഇവിടെ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത്.
What is happening is that the mediator is offering his own life.
ഇവിടെ നമ്മൾ കാണുന്നത് ആ മധ്യസ്ഥൻ തന്റെ ജീവനെ തന്നെ നമ്മൾക്ക് വേണ്ടി ഒഴിച്ചു തരുവ.
What an amazing thing, isn't it?
എത്ര അതിശയമായ ഒരു കാര്യം തന്നെ.
You see, there is no book like the book of Hebrews that talks about this in detail.
എബ്രായ ലേഖനമല്ലാതെ വേറെ ഒരു പുസ്തകം ഇത്രയും വ്യക്തമായിട്ട് വിവരിച്ച് ഇതിനെക്കുറിച്ച് പറയുന്നില്ല.
And I have heard many people recently saying how much the God has led them to the book of Hebrews.
ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി പേർ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എങ്ങനെയാണ് ദൈവം അവരെ അതിശയകരമായ രീതിയിൽ അവരെ എല്ലാവരെയും എബ്രായ ലേഖനം വായിക്കാനായിട്ട് ദൈവം നയിച്ചു.
How God is bringing us back to the greatness of our savior and the greatness of his role as a mediator.
എങ്ങനെയോ ദൈവം നമ്മളെ ദൈവത്തിന്റെ ആ മധ്യസ്ഥൻ എന്നുള്ള ആ രീതിയിലുള്ള പ്രവൃത്തിയെക്കുറിച്ച് ധ്യാനിക്കാൻ ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരുവാണ്.
He wants us to see the more of the greatness of the work that Jesus did.
യേശുക്രിസ്തു ചെയ്ത ആ പ്രവൃത്തിയുടെ ആ വലുപ്പം എത്ര മാത്രമാണെന്ന് നമ്മൾ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
He wants us to truly rejoice in what we have through Jesus.
യേശുക്രിസ്തുവിൽ കൂടി നമ്മൾക്ക് ലഭ്യമായ കാര്യങ്ങളിൽ ഒരു നല്ല രീതിയിൽ നമ്മൾ ആനന്ദിക്കണം, സന്തോഷിക്കണം.
So let's look at what Jesus has actually done.
അപ്പൊ യേശുക്രിസ്തു എന്താണ് വാസ്തവമായിട്ടും ചെയ്തത് നമുക്കൊന്ന് നോക്കാം.
Let's take a verse from Hebrews chapter 3 verse 1.
എബ്രായ ലേഖനം 3 അധ്യായം 1 വാക്യം നമുക്ക് നോക്കാം.
അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ.
So let's look at this verse in Hebrews chapter 3 verse 1.
എബ്രായ ലേഖനം 3 അധ്യായം 1 വാക്യം നമുക്കൊന്ന് നോക്കാം.
You see, the Malayalam we just heard, it said like this.
ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു മലയാളത്തിൽ എങ്ങനെയാണ് പറഞ്ഞത്?
Let's consider Jesus the apostle and high priest of our confession.
നമ്മളുടെ ഏറ്റുപറച്ചിലിന്റെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമ്മൾക്ക് നോക്കാം.
This is how the writer of the book of Hebrews is trying to present his case.
എബ്രായ ലേഖനത്തിന്റെ ലേഖകൻ ഇത് പറഞ്ഞാണ് ജനത്തിന് മുന്നിൽ വെക്കുന്നത്.
Let's consider Jesus.
നമ്മൾ യേശുവിനെ നോക്കാം.
The apostle and high priest.
നമ്മളുടെ അപ്പോസ്തലനും മഹാപുരോഹിതനും.
See, in this age where we are so fond of apostles.
ഈ കാലങ്ങളിൽ അപ്പോസ്തൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഉത്തേജനമാണ്.
To talk about apostles, apostle this and apostle this and apostle that.
നമ്മൾ എല്ലാവരും അപ്പോസ്തലന്മാരെ കുറിച്ച് പറയാനായിട്ട് ഒരു കാര്യങ്ങൾ ഒക്കെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ അപ്പോസ്തോലൻ, ഈ അപ്പോസ്തോലൻ.
Sometimes we just proclaim ourselves as apostles.
ചില സമയത്ത് നമ്മൾ നമ്മളെ തന്നെയും അപ്പോസ്തോൽ എന്ന് പേര് എടുത്ത് വിളിക്കുന്നു.
Because you see, we all want to show that we are someone great.
അതിന് കാരണം ഇതാണ്, നമ്മൾ എല്ലാവരും കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ ഏതോ ആണ് നമ്മൾ എന്ന്.
But you see, here we find very interestingly for the only time I think when we find Jesus being called an apostle.
ഇവിടെയാണ് യേശുവിനെ ഒരു അപ്പോസ്തോലൻ എന്ന് ബൈബിളിൽ വിളിക്കുന്നത്.
I really don't deny the apostolic ministry that is there, but we don't have to advertise it.
അപ്പോസ്തോല ശുശ്രൂഷ ഉണ്ട്, ആ സ്ഥാനം ഉണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെങ്കിൽ ആ അങ്ങനെയുള്ള സ്ഥാനമുണ്ട്, നമ്മൾ അത് അംഗീകരിച്ചേ മതിയാവും.
You see, but here we find Jesus being presented as an apostle.
പക്ഷേ ഇവിടെ യേശുവിനെ ഒരു അപ്പോസ്തോലൻ എന്ന രീതിയിൽ നമ്മളുടെ മുന്നിൽ കാണിക്കുകയാണ്.
Because you see, the writer wants to show us Jesus as someone whom God has sent.
എന്നു വെച്ചാൽ ആ ലേഖകൻ ഇങ്ങനെ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ദൈവം അയച്ച ഒരു വ്യക്തി.
God sent Jesus to us.
ദൈവം യേശുവിനെ നമ്മളുടെ നടുവിൽ അയച്ചു.
We did not long for him, we did not cry out for a savior.
നമ്മൾ ഒരു രക്ഷകനു വേണ്ടി ആഗ്രഹിച്ചോ നിലവിളിച്ചോ ഒന്നുമില്ല.
It was God who initiated the mediating work for us.
ദൈവമാണ് നമ്മൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ വേണം, മധ്യസ്ഥത ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് മുൻകൈ എടുത്തത്.
He is our apostle, he is our high priest.
അവനാണ് നമ്മളുടെ അപ്പോസ്തലൻ, അവനാണ് നമ്മളുടെ മഹാപുരോഹിതൻ.
And we are going to see the mediating work of Jesus.
നമ്മൾ ആ യേശുവിന്റെ മധ്യസ്ഥതയുടെ ആ പ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്.
Because like I told you before,
ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ,
he mediated for us by actually offering his life.
അവൻ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത എങ്ങനെയാണ് ചെയ്തത്? തന്റെ സ്വന്തം ജീവനെ നമ്മൾക്ക് തന്നിട്ടാണ്.
There was no other way that this mediation could happen.
ഈ വഴി അല്ലാതെ മധ്യസ്ഥത ചെയ്യുന്ന ആ പ്രവൃത്തി ഒരു ഒരു രമ്യത നടക്കത്തില്ലായിരുന്നു.
Hebrews talks in this in great detail about the death of the one who made covenant.
എബ്രായ ലേഖനം ഒത്തിരി ആഴത്തിൽ ഈ ഉടമ്പടി ഉണ്ടാക്കിയവന്റെ മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്.
Says about how only through death that we could actually have this reconciliation.
അവിടെ പറയുന്നത് എങ്ങനെ ഈ മരണം കാരണം മാത്രമേ നമ്മൾക്കൊരു രമ്യതയിൽ ആകാൻ പറ്റത്തുള്ളായിരുന്നു എന്ന് പറയുന്നു.
I just can't stress on the fact about the mediation work of Jesus by dying for us.
യേശുക്രിസ്തു മരിച്ച് നമ്മൾക്ക് വേണ്ടി തന്റെ ജീവൻ തന്ന് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു എന്നുള്ളതിന്റെ കാര്യം എത്ര ഊന്നി പറഞ്ഞാലും മതിയാകത്തില്ല.
You just have to see the greatness of this thing.
ഈ ഒരു കാര്യത്തിന്റെ ആ വലുപ്പം നമ്മൾ കണ്ടേ മതിയാവും.
But can you see there is more coming?
പക്ഷേങ്കില് അത് മാത്രമല്ല ഇനിയും കാര്യങ്ങളുണ്ട്.
Because it says like this in Hebrews again.
എബ്രായ ലേഖനത്തിൽ പിന്നെയും ഇങ്ങനെ പറയുന്നു.
It says we have a high priest who has passed through the heavens.
ഓ നമ്മൾക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ഉണ്ട്. ആ മഹാപുരോഹിതൻ സ്വർഗം കടന്നു പോയവനാണ്.
There was a real place where he went to
ഒരു വാസ്തവമായിട്ടുമുള്ള സ്ഥലത്താണ് അദ്ദേഹം കയറി ചെന്നത്.
It was not a man-made tabernacle that he came.
ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സമാഗമന കൂടാരമല്ലായിരുന്നു.
He went to the very presence of God.
ആ യേശു പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആക്ഷരീയമായ സാന്നിധ്യത്തിൽ തന്നെ കയറി ചെന്നു എന്നാണ്
പറയുന്നത്. Yes, he tasted death for everyone.
നമ്മൾ എല്ലാവർക്കും വേണ്ടി യേശു മരണം രുചിച്ചു.
But now he is still mediating on our behalf.
പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് വേണ്ടി ആ യേശു മധ്യസ്ഥത വഹിക്കുകയാണ്.
He has gone through the heavens. He has passed through the heavens.
ആ സ്വർഗ്ഗത്തിലോട്ട് അദ്ദേഹം കയറി ചെന്നു. യേശു കയറി ചെന്നു.
He is right now a faithful high priest.
ഇപ്പോൾ വിശ്വസ്തനായ മഹാപുരോഹിതനായിട്ട് ഇപ്പോഴും യേശു നിൽക്കുന്നു.
Hebrews uses such key words.
എബ്രായ ലേഖനം വളരെ ശ്രദ്ധിപ്പിക്കുന്ന ചില വാക്യങ്ങൾ.
Great high priest.
വലിയവനായ മഹാപുരോഹിതൻ.
Great shepherd.
വലിയവനായ ഇടയൻ.
These are things that we talk about Jesus.
ഇതൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്.
You see, he is still mediating on our behalf.
യേശു ഇപ്പോഴും നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു.
There are some key verses in the book of Hebrews.
എബ്രായ ലേഖനത്തിൽ ചില താക്കോലായ വാക്കുകളുണ്ട്.
I'll just mention them to you.
അത് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാം.
Because he was tempted by what he suffered.
അത് യേശു അനുഭവിച്ച പ്രയാസങ്ങൾ മൂലം ആ പരിശോധനയിൽ കൂടി കടന്നു പോയതും കൊണ്ട്
ഇന്ന്
നമ്മൾ പരിശോധനയിൽ കൂടി പ്രയാസ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന നമ്മളുടെ സഹായത്തിന് വേണ്ടി യേശു കടന്നു വരാൻ സാധ്യമാണ്. എബ്രഹായ ലേഖനം 5:9 ഇങ്ങനെ
പറയുന്നു,
യേശുവിനെ തികവുള്ളത് ആക്കിയ
He came to all the source, to all who obey him, the source of eternal salvation.
Avan thegavulladayadhinu shesham nithyamaya raksha കാരണമായി തീർന്നിരിക്കുന്നു.
He is the source of eternal salvation for us today.
ഇന്ന് നമ്മളുടെ നിത്യമായ രക്ഷയ്ക്ക് കാരണം ഉറവിടം യേശുവാണ്. യേശുക്രിസ്തുവിൽ കൂടി ദൈവത്തിന്റെ സാന്നിധ്യത്തിലോട്ട് കടന്നു വരുന്ന അടുത്തു വരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തരെയും അവനിലോട്ട് അടുപ്പിക്കാൻ യേശു
മതിയായവനാണ്.
രണ്ടാമത് നമ്മൾ കാണുന്നത് എപ്പോഴും യേശു നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത
വഹിക്കുന്നു. So that we can partake of more of that indestructible life.
അങ്ങനെ അതുമൂലം നമ്മൾക്ക് ആ അനശ്വരമായ ജീവൻ നമ്മൾക്ക് ലഭ്യമാണ്. അത് നമുക്ക് കൈവശമാക്കാൻ
സാധിക്കും.
അവൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു.
അവന്റെ
ആത്മാവിനാൽ നമ്മളെ
തികവുള്ളവരാക്കുന്നു.
അവനിൽ കൂടെയാണ്, അവൻ കാരണത്താലാണ് നമ്മളിൽ വളർച്ച വരുന്നത്. ആ ദൈവം നമ്മൾക്ക് വളർച്ച തരുന്നതും.
And there's an even more amazing thing, the third one.
അതിനേക്കാട്ടിലും അതിശയകരമായ മൂന്നാമത്തെ കാര്യം.
You see, not only that, he has mediated death on our behalf.
നമ്മൾക്ക് വേണ്ടി മരണത്തോടെ മധ്യസ്ഥത വഹിച്ചു എന്ന് മാത്രമല്ല,
not just that, he's mediating life for us today.
ഇന്ന് നമ്മൾക്ക് വേണ്ടി ജീവന് മധ്യസ്ഥത വഹിക്കുന്നു.
The third one is even more amazing.
Adine adu mathramalla moonamathil adinekkattilum adishayaramaya
the mediator has become our inheritance.
Ee madhyasthan nammalde avagashamayi maariyirikkunu.
Oh,
hallelujah.
So the mediator himself was our goal.
Ee nammal kaanunnathu ee madhyasthan thanneyaanu nammalde lakshyam.
God was offering to us Jesus not just to mediate for us.
Devam nammalku yeshuvine thanna nammalku madhyasthatha vahikkan mathramalla irunnu.
He was offering Jesus to us so that we can receive him as our, see him as our goal.
Devam nammalku yeshuvine neeti thannathu avane avan thanne nammalde lakshyamayi maaranayittu.
The mediator has become the blessed inheritance.
Ee madhyasthan nammalde anugrahikkappetta avagasham.
There is nothing more for us to have.
Adinekkattilum menmeyulladhu vere onnum
illa. There is nothing more for us to see.
Adinekkattilum iniyum kaananayittu onnum illa.
When we see Jesus, we see the glories of all that God is offering to us.
Nammal yeshuvine kaanumbol devam nammalku vendi labhyamaakkunna ella mahattvam adinagathu.
If only we could taste of Jesus more fully.
Nammal yeshuvine onnu iniyum nalla reethiyil poornamaya reethiyil onnu ruchichal.
You see, I've been mentioning to you about Jesus as our mediator.
Yeshu nammalde madhyasthan ennulla karyamaanu njan parayunnathu.
Another heading I have before you.
Njan ningalude munnil vera oru thalakettu vekkatte.
First is Jesus Christ as mediator.
Aadyathethu Yeshu nammalde madhyasthan aayittu.
But we need to see one more phrase.
Adu mathramalla oru karyam kuda nammal nokkanam.
And this key verse is there in Hebrews 12. Verses 1 and 2.
അതിന്റെ ആ താക്കോലായ വാക്യം എബ്രായ ലേഖനം 12 അധ്യായം 1 2 വാക്യത്തിലാണ്.
ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുക്കെ പറ്റുന്ന പാപവും വിട്ടു നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു.
So let's look at this key verse in Hebrews 12:1 and 2.
എബ്രായലേഖനം 12 അധ്യായം 1 2 വാക്യത്തിൽ നമ്മൾ നോക്കി.
Because this is the second part of my message.
ഇതാണ് എൻ്റെ സന്ദേശത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം.
Because you see, here we are called to do something.
ഇവിടെ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു.
And it's so easy for us to be confused about our journey.
നമ്മളുടെ യാത്രയെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പത്തിലാകാൻ എളുപ്പമാണ്.
Because you see, somehow we feel that everything has to be just set right for us.
എന്തെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നു എല്ലാം നമ്മൾക്ക് വേണ്ടി അങ്ങ് ക്രമത്തിൽ വന്നേ മതിയാവൂ.
We have found Jesus, the moment we get a hold of him, everything should be set right.
നമ്മൾ വിചാരിക്കുന്നു നമ്മൾ യേശുവിനെ കൈക്കൊണ്ടതിനു ശേഷം പെട്ടെന്ന് പിന്നെ എല്ലാം ക്രമത്തിലായി തീരും.
All wives should have their husbands immediately saved.
എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന പെട്ടെന്ന് എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടണം.
All parents want their children to totally change overnight.
എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ഒരു രാത്രിക്കുള്ളിൽ തന്നെ മക്കൾ എല്ലാവരും വ്യത്യാസപ്പെടണം.
We want our jobs to be set right.
നമ്മുടെ ജോലി എല്ലാം നേരെയാകണം.
നമ്മൾ ആഗ്രഹിക്കുന്നു. We want our salaries to be set right.
നമ്മുടെ ശമ്പളം എല്ലാം ശരിയായിട്ട് വരണം. നമ്മൾ പെട്ടെന്ന് ഒരു രാത്രിയും കൊണ്ട് നമ്മളുടെ കടബാധകൾ ബാധ്യതകൾ എല്ലാം മാറണം എന്ന്
ആഗ്രഹിക്കുന്നു.
എല്ലാ വേണ്ടാത്ത മോശപ്പെട്ട സ്വഭാവങ്ങൾ ശീലങ്ങൾ മാറണം എന്ന് ആഗ്രഹിക്കുന്നു.
This is a shocking words for us.
ഇവിടെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്.
Because it says like this.
അവിടെ ഇങ്ങനെയാണ് പറയുന്നത്.
We need endurance.
നമ്മൾക്ക് അസഹിഷ്ണുത വേണം എന്നാണ് പറയുന്നത്.
Somehow the fight is just beginning.
ആ യുദ്ധം തുടങ്ങുന്നതേ ഉള്ളൂ.
The race is just starting.
ആ യാ ഒരു ഓട്ടം അത് തുടങ്ങിയതേ ഉള്ളൂ.
And we need to somehow run this race with endurance because we may easily lose it.
സഹിഷ്ണുതയോടെ ഈ ഓട്ടം നമ്മൾ ഓടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും.
So I want to present to you Jesus Christ as your mentor.
അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മളുടെ ഒരു മെന്ററായിട്ട്, നമ്മൾക്ക് ഉപദേശകനായിട്ട് നമ്മൾ
കാണണം. Fixing our eyes on Jesus.
ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സഹിഷ്ണുതയോടെ നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം കണ്ണ് യേശുവിനെ പതിപ്പിച്ചുകൊണ്ട് ഓടുക എന്ന്.
In Malayalam somehow we'll lose it because these are two different verses, two different sentences.
മലയാളത്തിൽ ഇത് രണ്ട് സെന്റൻസ് ആയിട്ട് പറയുന്നതുകൊണ്ട് അതിന്റെ അർത്ഥം പെട്ടെന്ന്.
But in English it says there is this comma there, let us run with endurance fixing our eyes on Jesus.
ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് സഹിഷ്ണുതയോടെ നമ്മുടെ കണ്ണ് യേശുവിൽ പതിപ്പിച്ചിട്ട് നമ്മൾക്ക് ഓടാം.
Just like a runner, you see, he can't just run anyway he wants, he needs to see and run.
ആ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവന് അവൻ എങ്ങനെയെങ്കിലും തോന്നുന്ന പോലെ ഓടിയാൽ പോരാ. ചില മുന്നിൽ ചില ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലോട്ട് കണ്ണ് വെച്ചുകൊണ്ടാണ്
ഓടുന്നത്.
ഇവിടെ ഇങ്ങനെ പറയുന്നത് ഈ ഓട്ടം നമ്മൾക്ക് ഓടണമെങ്കിൽ നമ്മളുടെ കണ്ണ് യേശുവിൽ പതിപ്പിച്ചാൽ മാത്രം മാത്രമേ നമ്മൾക്ക് ഈ ഓട്ടം ഓടാൻ
പറ്റുള്ളൂ. Two things about what Jesus Christ endured.
യേശു ക്രിസ്തു സഹിച്ച രണ്ട് കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു.
Next two verses talks about Jesus Christ enduring the cross.
അടുത്ത രണ്ട് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു ക്രൂശിനെ സഹിച്ചതായിട്ട്.
Despising the shame he endured the pain. The cross.
ആ ലജ്ജ ആ കണക്കിടാതെ ക്രൂശ് സഹിച്ചു.
And another thing he says, it says the next verse, he endured the hostility of sinners.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു പാപികളുടെ ആ തിരസ്കരണം, ആ പാപികളിൽ നിന്ന് വരുന്ന ആ മോശപ്പെട്ട പെരുമാറ്റം യേശു സഹിച്ചു.
So we need to endure, my dear friends.
അതുകൊണ്ട് നമ്മളും ചില സഹിഷ്ണുതയിൽ നമ്മളിൽ
കാണണം.
നമ്മൾക്ക് വേണ്ടി എല്ലാം അങ്ങ് ക്രമത്തിൽ എല്ലാം അങ്ങ് ശരിയായി
വരണമെന്ന്.
നമ്മൾക്ക് ശോധനകളിൽ കൂടി നമ്മൾ കടന്നു പോയില്ല എങ്കിൽ നമ്മളിൽ വളർച്ച
കാണത്തില്ല.
അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത് പോരാട്ടങ്ങൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ ഇത് നമ്മൾക്ക് അത്യാവശ്യം ആയ കാര്യങ്ങളാണ് എന്ന് നമ്മൾ കാണണം എന്ന് പറയുന്നു.
Because you see, somehow we need this to why take our run the race.
എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമ്മളുടെ ഈ ഓട്ടം മുന്നോട്ട് ഓടാൻ അത്യാവശ്യമായ കാര്യങ്ങളാണ്.
There are things that we have to fight against.
ചില കാര്യങ്ങൾക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്.
We can so easily give up.
പെട്ടെന്ന് വിട്ടുകളയാൻ എളുപ്പമാണ്.
See, we are called to suffer hardship as a good soldier of Jesus.
യേശുവിന്റെ ഒരു നല്ല ഭടനായിട്ട് കഷ്ടം സഹിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു.
What I want to present to you, my dear friends.
ഇതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.
Because you see, somehow we think that we have already reached heaven.
നമ്മൾ എന്തുകൊണ്ടോ അങ്ങ് ചിന്തിച്ചു പോന്നു നമ്മൾ അങ്ങ് സ്വർഗത്തിൽ എത്തി എന്ന്.
But no.
പക്ഷേ അങ്ങനെ അല്ല അല്ല അല്ല.
Even Jesus had to be perfected by what he suffered.
യേശുവിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ കൂടി അവൻ തികവുള്ളവനായി.
There is no option for us but to go through all this.
നമ്മൾക്കും ഒരു തിരഞ്ഞെടുപ്പില്ല, ഇതിൽ കൂടി കടന്നു പോയേ
മതിയാവൂ. The pain, the suffering, the sorrows are our portion as well.
നാ വേദന, കഷ്ടത, പ്രയാസങ്ങൾ അത് നമ്മളുടെ മോഹരിയാണ്.
For us to reach to the other side.
എന്തിനു വേണ്ടി നമ്മൾ അപ്പുറം ആ ഉദ്ദേശിച്ച സ്ഥാനത്തെ എത്താനായിട്ട്.
There are a few warnings for us in the book of Hebrews, my dear friends.
ഹെബ്രായ ലേഖനത്തിലെ ചില താക്കീതുകൾ നമ്മൾക്ക് തരുന്നു.
And this may sound shocking, but it is necessary for us.
ഇത് നമ്മൾക്ക് ആശ്ചര്യമായ രീതിയിൽ നമുക്ക് തോന്നിയേക്കാം, പക്ഷേങ്കിൽ ഇത് നമ്മൾക്ക് അത്യാവശ്യമാണ്.
Because we could have all this and still just give it away.
എന്നു വെച്ചാൽ ഈ ദൈവം നമ്മൾക്ക് വേണ്ടി ലഭ്യമാക്കുന്ന എല്ലാം നമ്മൾക്ക് കൈവശമാക്കാം, പക്ഷെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്.
It's possible to run with all our might and suddenly just walk run away.
നമ്മളുടെ ഓട്ടം ആ ശക്തിയോടെ നമ്മൾ ഓടി തെറ്റായ ദിശയിൽ ഓടാനും സാധ്യതയുണ്ട്. കുറച്ചുനാള് മുമ്പേ വിൽസി ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു.
She was a great athlete, by the way. She was a runner.
ഒരു സ്കൂളിൽ സ്പോർട്സിൽ ഓടിയ ഒരു ഓടുന്ന ഒരു വ്യക്തിയായിരുന്നു.
And there was a race in the school.
സ്കൂളിൽ റേസ് നടന്ന സമയത്ത്
she was doing quite well. She was running almost ahead of everyone else.
നല്ല രീതിയിൽ ഓടുവായിരുന്നു, എല്ലാവരെക്കാട്ടിലും മുമ്പ് തന്നെ ഓടുവായിരുന്നു.
But suddenly she felt like giving up. She just ran away from the what do you say, track and ran towards her friends.
പെട്ടെന്ന് അവസാനം എത്തുന്നതിന് മുമ്പേ എന്തോ തോന്നി ഇനി ഈ ഓട്ടം തികയ്ക്കണ്ടെന്ന് ഓടി ആ ഓട്ടത്തിന്റെ ആ കളത്തിൽ നിന്ന് മാറി വേറൊരു ദിശയിലോട്ട് അങ്ങ് ഓടി
തീർത്തു.
അന്നേരം എന്താ ചിന്തിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിൽ ഒരു പക്ഷേ അവളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഒരു പക്ഷേ അവരുടെ സുഹൃത്തുക്കൾ വിളിക്കുമായിരുന്നു, ഈ മതി മതി ഇങ്ങ് വാ ഒന്ന് വിളിച്ചു കാണും.
My dear friends, you see, we need endurance.
ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നമ്മൾക്ക് സഹിഷ്ണുത അത്യാവശ്യമാണ്.
We have to end well.
നമ്മൾ ശരിയായ രീതിയിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
How many of us have given up halfway?
എത്ര പേര് പകുതി വഴി വിട്ടു പോകുന്നു.
I just want to mention a few things about what does it mean hardship, and then I'll close.
ഈ കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം.
You see, there are 7 things I found out about hardship.
ഓ കഷ്ടത സഹിക്കുന്നതിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ 7 കാര്യം ഞാൻ കണ്ടു.
I just put it up before you and then I'll close.
ഞാൻ അത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം.
Why do we suffer hardship? What are the reasons for our hardship here on earth?
ഈ ലോകത്തിൽ നമ്മൾ കഷ്ടത സഹിക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണ്?
7 things I'll place before you.
7 കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം.
Number 1 is this.
ആദ്യത്തേത് ഇങ്ങനെയാണ്.
We suffer hardship because we are denying ourselves.
നമ്മൾ കഷ്ടത സഹിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ തന്നെത്താൻ ത്യജിക്കുവാണ്.
It's so easy for us to follow after our own flesh.
നമ്മളുടെ ജഡത്തെ അനുസരിച്ച് അതിനനുസരിച്ച് അങ്ങ് വീണു പോകാൻ എളുപ്പമാണ്.
Hardship is when we make an effort to deny ourselves.
ആ കഷ്ടത വരുന്നത് നമ്മൾ മനഃപൂർവ്വം നമ്മളുടെ ഇച്ഛകളെ നമ്മളുടെ ആ ഞാനിനെ ത്യജിക്കുമ്പോഴാണ്.
We start in small things like getting up in the morning and having time with God.
അത് തുടങ്ങുന്നത് ചെറിയ കാര്യങ്ങളിലാണ്, അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന കാര്യം.
Denying ourselves, it's hard.
നമ്മൾ തന്നെത്താൻ സ്വയത്തെ ത്യജിക്കുന്നത് അത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. രണ്ടാമത് കഷ്ടം സഹിക്കുന്നത്
when we stand for the truth,
നമ്മൾ സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോഴാണ്.
It's tough to stand for the truth all the time, my dear friends.
എല്ലാ സമയത്തും ഈ സത്യത്തിനു വേണ്ടി നിൽക്കുന്നത് പ്രയാസമാണ്.
In a world that always are against people who stand for the truth,
ഈ ലോകത്തില് സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ എതിരെയാണ് എല്ലാവരും.
We can talk about it.
നമ്മൾക്ക് അതിനെക്കുറിച്ച് പറയാൻ എളുപ്പമാണ്.
The world always falls into things that are false.
പക്ഷേ ലോകം എപ്പോഴും തെറ്റായ കാര്യത്തിൽ അങ്ങ് തൃപ്തി പ്രാപിച്ചു.
Prime Minister Modi spoke yesterday on Good Friday about Jesus Christ and how he stood for truth and justice.
ഇന്നലെ മിനിങ്ങാന്ന് ഗുഡ് ഫ്രൈഡേയിൽ പ്രൈം മിനിസ്റ്റർ മോദി ഇങ്ങനെ പറയുന്നുണ്ടായി, യേശു ക്രിസ്തു എങ്ങനെ സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിന്നു എന്ന്.
I only pray and hope that he begins to see this happen in his own life.
ഞാൻ പ്രാർത്ഥിക്കുവാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഈ സത്യങ്ങൾ അനുഭവിക്കുന്ന ഒരു തലത്തിലോട്ട്
എത്തട്ടെ.
സുഹൃത്തുക്കളെ, നമുക്ക് നല്ല നേതാക്കന്മാരെ വേണം.
നമ്പർ 3,
മൂന്നാമത്തേത്
is when we suffer hardship because of hostility from the world. The world is hostile.
നമ്മൾ ഈ ലോകം നമ്മൾക്ക് എതിരായി നമ്മൾക്ക് വിപരീതമായി വരുമ്പോൾ നമ്മൾക്ക് സഹിക്കേണ്ടിയ കഷ്ടങ്ങളാണ് മൂന്നാമത്തേത്.
നമ്പർ 4,
നാലാമത്തെ
when we withstand temptation we suffer hardship.
നമ്മൾ ആ പ്രലോഭനങ്ങൾക്ക് എതിർത്ത് നിൽക്കുമ്പോൾ കഷ്ടം സഹിക്കും നമ്മൾ.
നമ്പർ 5,
അഞ്ചാമത്തേത്
opposition from the devil.
പിശാചിൽ നിന്ന് തന്നെ വരുന്ന എതിർപ്പ് നമ്മളിൽ വരുമ്പോൾ
hardship and sometimes he just comes against us.
ആ പിശാചി നമ്മളുടെ എതിരെ വരുന്ന സമയത്ത് അത് കഷ്ടത സഹിക്കേണ്ടതായ കാര്യമാണ്.
നമ്പർ 6,
ആറാമത്തേത്
a sacrificial lifestyle demands hardship.
ഒരു ത്യാഗപരമായ ഒരു ജീവിത ശൈലി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ കഷ്ടം സഹിച്ചേ മതിയാവും.
And number 7,
ഏഴാമത്തേത്
we suffer hardship when we face persecution.
നമ്മൾ പീഡനം അനുഭവിക്കുമ്പോൾ നമ്മൾ കഷ്ടം സഹിക്കുന്നു.
My dear friends, Jesus Christ is our mentor to take us through all of these things.
സുഹൃത്തുക്കളെ, ഇതിൽ കൂടിയൊക്കെ കടത്തി മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മൾക്കൊരു മെന്റർ, നമുക്കൊരു ഉപദേശകൻ പക്ഷെങ്കിൽ നമ്മളുടെ കണ്ണ് യേശുവിലോട്ട് നമ്മൾ പതിപ്പിച്ചു വെച്ചേ
മതിയാവും.
എന്തെന്ന് വെച്ചാൽ യേശു സഹിഷ്ണതയിൽ കൂടി കടന്നുപോയി, സഹിഷ്ണ സഹിച്ചു, അത് അതുപോലെ തന്നെ നമ്മളെയും സഹിഷ്ണുതയിൽ മുന്നോട്ട് നീങ്ങാൻ യേശു നമ്മളെ സഹായിക്കും.
He wants to speak to us, he's always speaking to us.
യേശു നമ്മളോട് സംസാരിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
Verse in Hebrews chapter 12 verse 25 says, do not refuse him who is speaking.
എബ്രായ ലേഖനം 12 അധ്യായം 25 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മളോട് സംസാരിക്കുന്നവനെ നമ്മൾ നിഷേധിക്കരുത് എന്ന്.
Oh, he is our glorious mediator.
യേശു നമ്മളുടെ മഹത്തരമായ മധ്യസ്ഥനാണ്, അവനെ നിഷേധിക്കരുത്.
He is also our glorious mentor, a great shepherd.
അവൻ നമ്മളെ മഹത്തരമായ ഇടയനാണ്.
And the power of an indestructible life is always with there for us.
നമ്മൾക്ക് വേണ്ടി ആ അനശ്വരമായ ജീവന്റെ ശക്തി ദൈവം നമ്മൾക്ക്
നീട്ടിത്തരുവാണ്.
നമ്മൾക്ക് എന്താണ് ഉള്ളത്, ലഭ്യമായത് എന്ന് നമ്മൾക്ക് ലോകത്തിൽ കാണിച്ചു
കൊടുക്കണം.
എന്തെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ ലോകം അതാണ് വാസ്തവമായിട്ടും
ആവശ്യപ്പെടുന്നത്.
നമ്മളുടെ ഭവനങ്ങളിൽ വെളിച്ചമുണ്ട് സുഹൃത്തുക്കളെ, വെളിച്ചമുണ്ട്.
Let the world see that.
ലോകം അത് കാണട്ടെ.
May the Lord help us during this day, during these times.
ഈ ദിവസവും ഈ സമയങ്ങളിലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
He is our inheritance himself.
ദൈവം കർത്താവ് തന്നെ നമ്മളുടെ അവകാശമാണ്.
There is nothing more for us to have.
ഈ അവകാശം ലഭിക്കുന്നതിനപ്പുറമായിട്ട് മേന്മയുള്ളത് വേറെ ഒന്നുമില്ല.
Only we could see Jesus.
നമ്മൾ യേശുവിനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ.
And the power of his resurrection.
അവന്റെ പുനരുദ്ധാന ശക്തി കണ്ടായിരുന്നെങ്കിൽ.
May God help us during these times.
ഈ സമയങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
ആമേൻ.
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 ആമേൻ.